ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം. ശ്രീ ടോം ജോസഫ്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ വിക്ടോറിയയിൽ ഒരു കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ. ആദ്യം തന്നെ എങ്ങനെയാണ് ഇപ്പോൾ വിക്ടോറിയയിൽ തെരഞ്ഞെടുപ്പ് നടന്നൊരു സമയമല്ല ഇപ്പോൾ താങ്കൾ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണെന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് പറയാം. നമ്മൾ വാർത്ത കൊടുത്തിരുന്നു എങ്കിൽ പോലും അത് കൃത്യമായി മനസ്സിലാകാതെ ആൾക്കാർക്ക് വേണ്ടി.
ഓക്കെ, കഴിഞ്ഞ ഇലക്ഷനിൽ വിജയിച്ചിരുന്ന ജോൺ ബട്ടലർ, കൗൺസിലർ ജോൺ ബട്ടലർ എടുത്ത് മരിക്കുകയും അതിനുശേഷം വിക്ടോറിയൻ ഇലക്ടറൽ കൗൺസിൽ ഇലക്ഷൻ നിയമപ്രകാരം രണ്ടാമത് ഇലക്ഷൻ ഇല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ ഒരു പ്രോസസ് കൗണ്ട് ബാക്ക് എന്നൊരു പ്രോസസ്സാണ്, അതായത് നേരത്തെ വോട്ടുകൾ പിന്നെ ഒന്നുകൂടെ കൗണ്ട് ചെയ്താണ് അടുത്ത കൗൺസിൽ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ ഞാൻ വെറും 90 വോട്ടിന് അടുത്ത് വോട്ടത്, അപ്പം അതുകൊണ്ട് ഞാനായിരുന്നു അടുത്ത നെക്സ്റ്റ് ഇൻ ലൈൻ, സോ ടു സ്പീക്ക്.
ഈ കൗണ്ട് ബാക്ക് എങ്ങനെ നടത്തുന്നത്, അതിന്റെ ഒരു സാങ്കേതിക രീതി എങ്ങനെയാണ്?
ഓക്കെ, കൗണ്ട് ബാക്കിൽ ബേസിക്കലി മരിച്ചയാൾ അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്ത സീറ്റിലുള്ള കൗൺസിലറിന്റെ വോട്ട് മാത്രം എടുത്തിട്ട് അതിന്റെ പ്രിഫറൻസ് അലക്കേറ്റ് ചെയ്യും. അപ്പൊ ആ ജോൺ ബട്ടർക്ക് ആരെ വോട്ട് ചെയ്തോ, ജോൺ ബട്ടർക്ക് 1 വോട്ട് ചെയ്തതിന് ശേഷം 2 ആർക്ക് ആണോ ആ ആൾക്കാണ് വോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. അതിൽ 50% 2 വോട്ട് എനിക്ക് ആർക്ക് കിട്ടുന്നോ ആള് ജയിക്കും. ബേസിക്കലി ഒരാൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് സെക്കൻഡ് 2 വോട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏറ്റവും കുറവ് 2 വോട്ട് കിട്ടിയ ആളെ എലിമിനേറ്റ് ചെയ്ത് അയാളുടെ പ്രിഫറൻസ് അലക്കേറ്റ് ചെയ്യും. അങ്ങനെ മുകളിലേക്ക് പോയി അങ്ങനെ 50% കിട്ടുന്നവരെ അങ്ങനെ കൗണ്ട് ചെയ്യും.
ഓക്കെ, ഇവിടെ എങ്ങനെ സംഭവിച്ചു, ആദ്യത്തെ കൗണ്ടിങ്ങിൽ തന്നെ താങ്കൾ കിട്ടുകയായിരുന്നോ?
ഞാൻ മൊത്തം പേപ്പർ കണ്ടില്ല, പക്ഷെ ആദ്യത്തെ റൗണ്ടിലായിരുന്നില്ല, രണ്ടാമത്തെ മൂന്നാമത്തെ ആയിരിക്കും, ഞാൻ പക്ഷേ പേപ്പർ നോക്കിയില്ല.
ഓക്കെ ഓക്കെ. ഒരുപക്ഷേ ഓസ്ട്രേലിയയിൽ വളരെ അപൂർവമായി മാത്രമേ മലയാളികൾ കൗൺസിലറായി വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇന്ത്യക്കാർ തന്നെ എത്തുന്നത് വളരെ അപൂർവമാണല്ലോ അല്ലേ?
അതെ 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 അതെ.
എത്രത്തോളം വിക്ടോറിയയിൽ മറ്റെത്രത്തോളം ഇന്ത്യക്കാരുണ്ട് കൗൺസിലറായിട്ട്?
ഇപ്പൊ നിലവിൽ വേറൊരു, ഞാനല്ലാതെ വേറൊരു ഇന്ത്യക്കാരൻ മാത്രമേ ഉള്ളൂ.
ഓക്കെ, എന്തായാലും എന്താണ് താങ്കളുടെ ഒരു പ്രവർത്തന രംഗം, അതായത് ഏതാണ് താങ്കൾക്ക് ഈ ഒരു കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോഴും മറ്റും താങ്കൾ എന്തായിരുന്നു മുന്നോട്ട് വച്ചിരുന്ന ആശയങ്ങൾ, ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ താങ്കൾ മുന്നോട്ട് കൊടുത്തിരുന്ന വാഗ്ദാനങ്ങൾ?
ഞാൻ ഇവിടെ ലോക്കൽ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിൽ ഞാൻ വളരെ സജീവമായിരുന്നു. കഴിഞ്ഞ 8 വർഷത്തോളം ഞാൻ വളരെ സജീവമായിരുന്നു. ഞാൻ മെറണ്ടയിലേക്ക് മൂവ് ചെയ്തിട്ട് 5 വർഷമായി. അവിടെ ഞാൻ കഴിഞ്ഞ 5 വർഷം ഞാൻ ഇവിടെ ലോക്കൽ റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗമായിരിക്കുകയും 3 വർഷം ഞാൻ മെറണ്ട ഡിസ്ട്രിക്ട് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റുമായിട്ട് സേവനം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രവർത്തന വേളയിൽ എനിക്ക് ഞാൻ റെസിഡൻസ് അസോസിയേഷനിൽ ചേരാൻ തന്നെ കാര്യം മെറണ്ട ശ്രോതാക്കൾക്ക്, ഓസ്ട്രേലിയ മുഴുവനുള്ള ശ്രോതാക്കൾക്ക് അറിയത്തില്ലായിരിക്കും, മെറണ്ട എന്ന് പറയുന്നത് മെൽബണിന്റെ നോർത്തിലുള്ള ഒരു സബർബാണ്. അപ്പൊ ഇതൊരു എമർജിങ് ഗ്രോത്ത് ഏരിയയാണ്. ഇവിടെ പുതിയൊരു ഗ്രോത്ത് ഏരിയയിൽ ഉണ്ടാകുന്ന എല്ലാ ചലഞ്ചസും മെറണ്ടയിലുണ്ട്, എല്ലാ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും പലതും അച്ചീവ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ വെൽ ഫെസിലിറ്റീസ് കുറവ്, അതുപോലെ സർവീസസിന്റെ ലാക്ക് കുറവ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ നമുക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താം, അതിനെങ്ങനെ സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ റെസിഡൻസ് അസോസിയേഷനിൽ ചേർന്നത്. അപ്പോൾ അന്ന് 5 വർഷം മുമ്പ് ഞാൻ ഇവിടെ മൂവ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത് ഈ പുതിയ സംഭവത്തിലെല്ലാം അനുഭവപ്പെടുന്ന ഒരു ഇതാണ്. അത് മെറണ്ടയുടെ മാത്രം ഒരു പ്രത്യേകതയല്ല, കാരണം നെയ്ബേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തതിന്റെയും പിന്നെ പുതിയ ഒരുപാട് ഐസൊലേറ്റഡ് ബിൽഡിംഗ്സ് ഉള്ളതിന്റെ ഒക്കെ പ്രശ്നം കൊണ്ട് ഒരുപാട് ഹൗസ് ബ്രേക്കിംഗ്സ് മോഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഒരു മെറണ്ടയിലെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരാൻ ഒരു ക്യാമ്പയിൻ നടത്തി. കഴിഞ്ഞ സ്റ്റേറ്റ് ഇലക്ഷന് രണ്ട് പാർട്ടി അത് ഫണ്ട് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യത്തെ ബജറ്റിൽ തന്നെ അതിന്റെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ആക്ച്വലി അടുത്ത മാസം അത് ഇനോഗ്രേറ്റ് ചെയ്യും, പുതിയ പോലീസ് സ്റ്റേഷൻ. പുതിയ പോലീസ് സ്റ്റേഷൻ വിക്ടോറിയൽ റെയർ ആണ്. ഞാൻ അന്ന് ക്യാമ്പിൽ ഇറങ്ങിയപ്പോൾ ആൾക്കാർ എന്തൊക്കെ പൊളിറ്റീഷ്യൻസ് ഒക്കെ എല്ലാവരും പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ പുതിയ അലോക്കേറ്റ് ചെയ്യാറില്ല, കഴിഞ്ഞ 20 വർഷങ്ങളിൽ ഒന്നേ വന്നിട്ടുള്ളൂ, അത് വളരെ റെയർ ആണ്. പക്ഷെ അങ്ങനെ ഒരു റെയർ വിക്ടറി ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളതാണ് എന്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി. ഞാൻ വെറും ഒരു ഓർഡിനറി റെസിഡന്റ് ആയിരിക്കുമ്പോൾ.
അപ്പൊ ഒരുപക്ഷെ അത് തന്നെയായിരുന്നു താങ്കൾക്ക് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും 90 വോട്ടിനാണ് പരാജയപ്പെട്ടതെന്ന് പറഞ്ഞു, അത്രത്തോളം വോട്ട് കിട്ടാനുള്ള കാരണം?
അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് ഈ മെറണ്ടയിൽ വളരെ കുറച്ച് ഇന്ത്യക്കാർ മാത്രമുള്ള ഒരു സ്ഥലമാണ്. അതായത് നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു 4% മാത്രം ഇന്ത്യക്കാരെ മെറണ്ടയിലുള്ളൂ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത്. അപ്പം എനിക്ക് കിട്ടി ശക്തമായ വോട്ട്, അത് ഓബിയസ്ലി നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റിയുടെ വോട്ടല്ല, തീർച്ചയായിട്ടും എനിക്ക് കിട്ടി. പക്ഷെ അതിന് പുറമെ ഒരുപാട്, അതായത് വാസ്റ്റ് മെജോറിറ്റി ഓഫ് ലോക്കൽ റെസിഡൻസ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു. അതിന്റെ വർഷങ്ങളത്തെ പ്രവർത്തന
തീർച്ചയായും. അത് താങ്കൾ അത് പറയുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും ഇന്ത്യൻ വംശജർ ഇലക്ഷനിൽ ഒരുപാട് മത്സരിക്കാറുണ്ട്, ലോക്കൽ കൗൺസിൽ ഇലക്ഷൻ എല്ലാ ഓസ്ട്രേലിയയിലെ എല്ലാ ഭാഗത്തും മത്സരിക്കാറുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഇന്ത്യക്കാർ കൂടുതലായി ജീവിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് അങ്ങനെ മത്സരിക്കാറുള്ളത്. അതിന് പുറത്തേക്ക് മത്സരിക്കുന്ന വളരെ അപൂർവമാണ്. ഒരുപക്ഷെ എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോയെന്ന്, എനിക്കറിയില്ല. അതിനപ്പുറത്തൊരു മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ ഇറങ്ങിച്ചെല്ലാനും അവിടെ വിജയിക്കാനും കഴിയുമെന്ന് ഒരു ഇന്ത്യൻ വംശജർക്കും തെളിയിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ്, അതിന്റെ ഒരു തെളിവാണോ താങ്കളുടെ വിജയം?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്റെ ആക്ച്വലി എന്റെ സീറ്റിന് വേറെ പല പ്രത്യേകതകളുണ്ട്. ഞാൻ എന്റെ മുനിസിപ്പാലിറ്റിയിൽ അർബൻ റൂറൽ ഏരിയ രണ്ടും ഉണ്ട്. അപ്പം എന്റെ സീറ്റ് ആക്ച്വലി നോർത്ത് വാർഡ് എന്ന് പറയുന്നത് ഈ പുതിയ മേണ്ട ഡോറിൻ പോലത്തെ പുതിയ സബർബ്സ് ഉള്ളതിന് പുറമെ പിന്നെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്യുവർ കൺട്രീസർ ആണ്. അതായത് ഫാമിംഗ് കമ്മ്യൂണിറ്റീസ്, വീട്ടിൽ സീ വുഡ് സ്റ്റോക്ക് വോളേർട്ട് അങ്ങനെയുള്ള സൈഡുകളിൽ ആക്ച്വലി നോക്കുവാണെങ്കിൽ അത് അത് ഒരു ഒറ്റക്കുടിയേറ്റക്കാർ പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അതായത് ട്രഡീഷണലി ജനറേഷൻസ് ആയിട്ട് ഫാം ചെയ്യുന്ന ഫാമിലീസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അവരുടെയൊക്കെ എനിക്ക് ശക്തമായ വോട്ട് കിട്ടിയത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഇറങ്ങി പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി ഒരു വ്യത്യാസം വരുത്തിയതുകൊണ്ടാണ്.
ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു താങ്കൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അവരുടെ അടുത്തേക്ക് എത്തിയപ്പോഴുള്ളൊരു പ്രതികരണം? പ്രത്യേകിച്ചും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ കൗൺസിലിൽ വേറെ വൈറ്റ് ഓസ്ട്രേലിയൻസ് അല്ലാത്ത മറ്റാരും ഇല്ല എന്നുള്ളതാണല്ലോ അല്ലേ കൗൺസിലർമാരായിട്ട്?
അതെ അതെ അതെ, ഇത് ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയ കൗൺസിലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഒരു വെള്ളക്കാരല്ലാത്ത ഒരു വ്യക്തി കൗൺസിലർ
ആകുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു താങ്കൾ ഈ ഒരു പ്രചാരണത്തിനായി എത്തിയപ്പോഴും ആൾക്കാരുടെ അടുത്തേക്ക് വോട്ട് ചോദിച്ച് എത്തിയപ്പോഴുള്ള ഒരു പ്രതികരണവും മറ്റുമൊക്കെ?
ശ്രോതാക്കൾക്ക് പലർക്കും അറിയായിരിക്കും വിക്ടോറിയയിലെ കൗൺസിൽ കൗൺസിലുകളുടെ വാർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വാർഡുകൾ പോലെ ഈ 1000 വോട്ടിന്റെ വാർഡല്ല. എന്റെ മണ്ഡലത്തിൽ 10-40,000 വോട്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിക്കുള്ള റെസിഡൻസ് ഉണ്ട്. അതായത് ഒരു ഒരു സ്റ്റേറ്റ് എംപിയുടെ ഇലക്ട്രേറ്റിനെക്കാട്ടിലും വലുതാണ് എന്റെ വാർഡ് ജനങ്ങളെ വെച്ച് നോക്കുകയാണ്. അപ്പൊ അതിനകത്ത് അപ്പം എനിക്ക് പല സബർബ്സ് ഇതിനകത്തുണ്ട്. മേണ്ട ഡോറീൻ മെരണ്ടയിൽ തീർച്ചയായിട്ടും ഞാൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് കുറച്ചൊരു ആൾക്കാർക്ക് പലർക്കും തന്നെ അറിയായിരുന്നു. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് കൺട്രി സൈഡിലോട്ടൊക്കെ പോകുമ്പം ഒരു ഒരു മിക്സ് റിയാക്ഷൻ ആയിരുന്നു. പൊതുവെ നല്ല റിയാക്ഷൻ ആയിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമില്ലായിരുന്നെങ്കിൽ എന്റെ പൊളിറ്റിക്കൽ ഒപ്പോണൻസ് എനിക്കെതിരെ ഒരുപാട് റേസിസ്റ്റ് അലഗേഷൻസ് അറ്റാക്ക് നടത്തുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് അത് ഞാൻ അത് ജനങ്ങളെ ഞാൻ ബ്ലെയിം ചെയ്തിട്ടില്ല. അത് അത് ഒരു സ്ട്രാറ്റജിക് പൊളിറ്റിക്കൽ ഓപ്പറേഷൻ ആയിരുന്നു എന്റെ പൊളിറ്റിക്കൽ ഒപ്പോണൻസിന്റെ.
എന്തായാലും താങ്കൾ പൊളിറ്റിക്കൽ ഒപ്പോണൻസിന്റെ കാര്യം പറയുകയുണ്ടായി, താങ്കൾ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധീകരിച്ചാണോ മത്സരിച്ചത് കൗൺസിൽ ഇലക്ഷൻ? അങ്ങനെ
അല്ല, ഞാൻ ഞാൻ ആക്ച്വലി സ്വതന്ത്രമായിട്ട് മത്സരിച്ചത്. എന്റെ വാർഡിൽ 3 ലേബർ പാർട്ടി കാൻഡിഡേറ്റ്സും 3 ലിബറൽ പാർട്ടി കാൻഡിഡേറ്റ്സും 2 സ്വതന്ത്രം ഉണ്ടായിരുന്നു. ഞാൻ ഞാൻ ആക്ച്വലി പ്രൈമറി വോട്ടിൽ ഞാൻ ഇലക്ഷൻ ആക്ച്വലി ഞാൻ 3rd വന്നത്. ഇത് മൾട്ടി മെമ്പർ വാർഡാണ്. പക്ഷേ 90 വോട്ടിന് പ്രിഫറൻസ് കുറവായിരുന്നു, തമ്മിൽ ഞാൻ ജയിക്കായിരുന്നു. ഞാൻ അന്ന് പ്രിൻസിപ്പൽ സ്റ്റാൻഡെടുത്താണ്. ഇവരൊക്കെ ഡമ്മി കാൻഡിഡേറ്റ്സ് നിർത്തുന്നവരൊക്കെയാണ്. ഈ മൾട്ടിപ്പിൾ ഈ ആൾക്കാർ നിർത്താൻ കാര്യം ജയിക്കാൻ വേണ്ടിയല്ല, അത് ആ പ്രിഫറൻസ് കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ പക്ഷേ ഇൻ പ്രിൻസിപ്പിൾ ഞാൻ ആരുമായിട്ട് അലൈൻ ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ഒറ്റയ്ക്ക് നിന്നിട്ട് ആണ് ഞാൻ അത്രയും വോട്ട് ഞാൻ വോട്ട് മേടിച്ചു വന്നത്.
ഓക്കെ, താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആയിരുന്നു താങ്കൾ സൂചിപ്പിച്ചു, അത് നടപ്പായി കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താണ് കൗൺസിലർ എന്ന രീതിയിൽ, ഇനി എന്താണ് താങ്കളുടെ മുന്നോട്ടുള്ള പ്രവർത്തന ലക്ഷ്യങ്ങൾ?
ഞാൻ ഇവിടെ 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 ലോക്കൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നു. പോലീസ് സ്റ്റേഷൻ ഒരു ഇതായിരുന്നു. അത് അതുപോലെ മെരണ്ടയിലേക്ക് റെയിൽവേ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു ഞാൻ. അതിന്റെ ഫലമായിട്ട് മെരണ്ടയിലേക്ക് റെയിൽവേ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ ഒരു $650 million ഒരു പ്രോജക്ട് വന്നിട്ടുണ്ട്. ഒരു 9 km എക്സ്റ്റൻഷൻ സൗത്ത് മൊറാങ്കിന്റെ മെരണ്ടയിലേക്ക്. പിന്നെ അതിന് പിന്നെ വേറൊരു ക്യാമ്പയിൻ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന E6 ഫ്രീവേ, ഒരു ഫ്രീവേ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനാണ്. അത് അതും ഉടനെ അച്ചീവ് ചെയ്യുന്നുള്ളതാണ് എന്റെ പ്ലാൻ. പക്ഷെ അതൊക്കെ ഈ ഈ കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൗൺസിലിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. അത് അത് ലോബിയിങ് കേന്ദ്ര ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും ഫണ്ട് മേടിച്ച് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. കൗൺസിൽ നടത്തേണ്ട കാര്യങ്ങൾ കൗൺസിലിന്റെ പ്രിവ്യൂവിൽ പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഫുട്പാത്ത്സ്, പാർക്സ്, ഗാർഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതും അതിന്റെ ഒരുപാട് ഈ എമർജിംഗ് ആൻഡ് ഗ്രോത്ത് ഏരിയാസിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇന്ത്യക്ക്. പ്രത്യേകിച്ച് ലാക്ക് ഓഫ് കണക്ടിവിറ്റി, ടൗൺ പ്ലാനിംഗ് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ചലഞ്ചസ് ഒക്കെ ഇത് ചെയ്യുക. അതൊക്കെയാണ് എന്റെ ലക്ഷ്യം.
തീർച്ചയായും. ഇതിനു മുമ്പ് ഓസ്ട്രേലിയയിൽ കുടിയേറുന്നതിന് മുമ്പ് താങ്കളെ കുറിച്ച് അറിയുന്നത് ഇന്ത്യയിൽ താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നോ, അവിടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പദവികൾ വഹിച്ചിട്ടുണ്ടായിരുന്നോ?
ഇല്ലില്ല, ഇന്ത്യയിൽ ഞാൻ രാഷ്ട്രീയ പാർട്ടികളില്ലായിരുന്നു. പക്ഷെ ഞാൻ പല അസോസിയേഷനുകളിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആക്ടീവ്.
അതിനപ്പുറത്തേക്ക് പൊതുവായുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് വന്നിട്ടേ ഇല്ല?
ഒരിക്കലും വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇന്ത്യയിൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്റെ അഡൽട്ട് ലൈഫിൽ ഞാൻ ജോലി കിട്ടി കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മിഡിൽ ഈസ്റ്റിലേക്ക് പോവുകയും പിന്നെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഇല്ല, ഞാൻ ഇന്ത്യയിൽ രാഷ്ട്രീയം ചെയ്തിട്ടില്ല.
തീർച്ചയായും. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ശ്രീ ടോം ജോസഫ്. നന്ദി ഇത്രയും നേരം സംസാരിച്ചതിനെ.
താങ്ക് യു. താങ്ക് യു.